ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് പെലിസ്റ്റരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും. ശൗൽ ഗിബയുടെ അരികിൽ മിഗ്രോനിലെ മാതളനാരത്തിൻ കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജ്ജനം ഏകദേശം 600 പേർ. ഷീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫീനെഹാസിന്റെ മകനായ ഈഖാബോദിന്റെ സഹോദരനായ അഹീദൂബിന്റെ മകൻ ആഹിയാവായിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനമറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്തരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുന്തൂക്കമായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിനെ ബോസസ് എന്നും മറ്റേതിനെ സേന എന്നും പേർ. ഒന്ന് വടക്കുവശം മിൽക്മാസിനും മുഖമായും മറ്റേത് തെക്കുവശം ഗിബയ്ക്ക് മുഖമായും തൂക്ക നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മയുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളും നിൽപ്പീനെന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറിപ്പോകാതെ നിന്നിടത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവീൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറിച്ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്തരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്നും പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്തർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവിൽ, ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹനും കത്തിപ്പിടിച്ച് കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നുകൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ച് ഭൂമി കുലുങ്ങി. വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്നും ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോടെ എണ്ണി നോക്കി നമ്മിൽ നിന്നും പോയവർ ആരെന്നറിവീനെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ ആഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം അക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്തരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടക്ക് ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്തരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്ത് നിന്നും അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയരൊക്കെയും ഫെലിസ്തർ തോറ്റോടി എന്ന് കേട്ട ഉടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേറ്റ് ആഗ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളും ആഹാരം കഴിക്കുന്നവൻ ശർദ്ദിക്കപ്പെട്ടവനെന്ന് ശൗൽ പറഞ്ഞ് ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേലിയർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്ത് എത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാദാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻ കട്ടയിൽ കുത്തി അത് എടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാദാൻ, എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി, ഞാൻ ഈ തേൻ ഒരൽപ്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്നും അവർ എടുത്ത് ഇന്ന് വേണ്ടുപോലെ ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്തരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്തരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വെച്ച് അറുത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടുകൂടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തരും താൻ താന്റെ കാളയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ. രക്തത്തോട് തിന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്തരെ പിന്തുടർന്ന് പുലരുവോളും അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തിനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തുകൊള്ളുക എന്ന് അവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോടെ, ഞാൻ ഫെലിസ്തരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ, ജനത്തിന്റെ പ്രധാനികൾ ഒക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിൽ എന്ന് അന്വേഷിച്ചറിവീൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്. അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവജനത്തിലും ഒരുത്തനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പീൻ, ഞാനും എന്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് നേർ വെളിപ്പെടുത്തി തരേണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ടുവീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവീൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്ത് ചെയ്തു, എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ, യോനാഥാനെ നീ മരിക്കണമെന്നുത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജ്യത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫെലിസ്തർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ച് അമാലേക്കരെ ജയിച്ചു, ഇസ്രായേലരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, ഇഷ്വി, മൽക്കീഷുവ എന്നിവർ ആയിരുന്നു. അവന്റെ രണ്ട് പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബെന്നും ഇളയവൾക്ക് മീഖ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേർ ആയിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ. അവന്റെ സേനാധിപതിക്ക് അബ്നേർ എന്നും പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശും അബ്നേരിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്തരോട് കഠിന യുദ്ധമുണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1 ശമൂവേൽ 15:15. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയേമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലിയെ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. എന്നാറെ ശൗൽ ജനത്തെ ഒന്നിച്ചുകൂട്ടി തെലായീമിൽ വെച്ച് അവരെ എണ്ണി യഹൂദ ഗോത്രക്കാരായ 10,000 പേർ ഒരുകെ 200,000 കാലാളുണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോകുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രയേമിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രയേമിന് കിഴക്കുള്ള ഷൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെയൊക്കെയും വാളിന്റെ വാഴ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലിൻ ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിന് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സമ്പം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയെന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്തെന്ന് ചോദിച്ചു. അവയെ അമാലേക്കരുടെ പക്കൽ നിന്നും അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്രമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരളിച്ചത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്ത കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്കയച്ചു, നീ തന്നെ അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമുവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശവദാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നും എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം നിത്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബാറക്കുമോർ. ഒന്ന് മർക്കോസിന്റെ അധ്യായം രണ്ടാം അധ്യായം. ചില ദിവസം കഴിഞ്ഞ ശേഷം പിന്നെയും കഫർദോമിയിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആറെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് കർത്തൃസന്നിധിയിൽ അടുത്തു വന്ന് അനുനിമിഷം കരുതുന്ന നടത്തുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിപ്പാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ഒക്കെ തന്ന ഈ വലിയ നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് സ്തുതി വരത്തക്കവണ്ണം നമ്മുടെ മനസ്സ് ദൈവം മുമ്പാകെ വിശുദ്ധിയിൽ അർപ്പിക്കാൻ നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ശുശ്രൂഷയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നിയ മാമനച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ചൻ, വന്നിയ തമ്പാൻ വർഗീസ് അച്ചൻ, ഐസഫി പ്രകാശ് അച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ തിരുവചന ധ്യാനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട അനിൽ ബേബി അച്ഛനാണ്. അച്ഛന് നാട്ടിൽ നിന്നുമാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പരിചയം അച്ഛനുമായിട്ടില്ല, എങ്കിൽ തന്നെയും അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. അച്ഛന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹമാണ്. പിന്നീട് അച്ഛനെ കൂടുതൽ പരിചയപ്പെടുത്തിക്കോളാം. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നനയ്ക്കുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി പരിലസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ഏറ്റവും സുപരിചിതമായ 155-ാമത്തെ ഗീതം, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള ഗീതം ആലപിക്കാം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ലോകം നമുക്ക് സമ്മാനിക്കുന്നത് വിപരീതമായിട്ടാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ അനുനിമിഷം അനുഭവിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കുന്നു. ആ സ്നേഹം രുചിച്ചറിയുമ്പോൾ അത് സൗജന്യമായി തന്ന ദാനമാണ്, നമ്മളെ തേടിയെത്തിയ ദാനമാണെന്നുള്ള ബോധ്യം ആ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടി ഈ നിമിഷങ്ങളെ ഗാന അർച്ചനയോടുകൂടി ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഗീത സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 155-ാമത്തെ ഗീതം, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ ചൊരിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ ചൊരിഞ്ഞു, യേശുവേ എൻ്റെ ദൈവമേ നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ, നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ, യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി, അന്നു ഞാൻ അന്യനായ നാഥന എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി, അന്നു ഞാൻ അന്യനായ നാഥന എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി, യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ, നിന്ദ ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല, എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല, എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ, എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ, യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നീക്കും,
നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നീക്കും സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞോ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞോ
നമുക്ക് കാമുക പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശ്രുഹായുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കും തന്നെ ആമീൻ. തലസ്ഥിതിയുടെ ലോകാശ്വം ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷോളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറുക്കുമോൻ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകുലമായ കർത്താവ് യേശുശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മുഹൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
അറിയിക്കുമോൻ പാപികളെ അവസാനമില്ലാത്ത അഗ്നിനരകങ്ങളെ ഓർത്ത് ഭയപ്പെടുവീൻ. അന്യായത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പിടിപ്പാക്കുകയും കണ്ണുനീരുകളാൽ നിങ്ങളുടെ പാപക്കറകളെ കഴുകുകയും സ്വർഗീയ രാജാവിനെ അനുകൂലപ്പെടുത്തുകയും അവൻ അവസാന നാളിൽ നിങ്ങൾക്ക് നിത്യാനന്ദം നൽകും. അവൻ എന്നേക്കും സ്ത്രീയോഗ്യമാകുന്നു. സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ അനുസരിക്കാം. കർത്താവിനോട് കരുണകൾ യാചിക്കാം. അല്ലെങ്കിൽ അവസാന നാൾ രാത്രിയിൽ കള്ളനെ പോലെ വരുമ്പോൾ നാം പാപികളായി കാണപ്പെടുകയും കരുണ കൂടാതെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പാപികളുടെ മനസ്സരിവിനെ ആഗ്രഹിക്കുകയും കർത്താവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ലോകാവസാനവും പ്രതികാരത്തിന് പാടുത്തിരിക്കുന്നതിനാൽ കർത്താവിന്റെ എതിരേൽപ്പിനെ ദീപേശികളെ കത്തിച്ചു പിടിച്ചുകൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ ഉണർവുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ആദാമിന്റെ മക്കളെല്ലാവരും ഉയർത്തി നിൽക്കുകയും ദുഷ്ടന്മാരും നല്ലവരും നമ്മൾ വേർതിരിക്കപ്പെടുന്ന ചെയ്യുന്ന ആ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്നെ ഇടപെടാതെ സ്തുതി പാടുവാൻ യോഗ്യരാക്കി തീർക്കണമേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ നിന്റെ തെരുവ് ഇഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൃഷ്ടാവ എന്ന മെസ്സിയ വെടിപ്പും വിശുദ്ധിയോടും കൂടെ കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തെരുവൻ ഭാഗം നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലവുമുള്ള ആശ്രയവുമാണ് ബലഹീനതയുടെ അഭയസ്ഥാനവും ആയ യേശുദമ്മ മെസ്സിയ നിനക്ക് തിരിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മാ ജീവനെ നാശത്തു നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് ഏതൊരു വിഷമുണ്ടായിട്ടില്ലായ്മ എന്നും ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ ഞങ്ങളുടെ മേൽ തിരുവിഷമുണ്ടായ ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ളതും നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിവാക്കി അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്ത വേണം ഞങ്ങൾ പൂർണ്ണമായ നിന്നിലൊന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ശരണമായ മെസ്സിയ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഓശ വകുല സുബാനീൻ
പരിശുദ്ധാത്മാവിന്റെ ഉണ്ടായിരിക്കട്ടെ. ആദരണരെ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളെ, സമൂഹത്തിൽ അർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവം നമുക്ക് തന്റെ സന്നിധിയിലായതുകൊണ്ട് ഒരു കൂട്ടമായി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം തന്ന ആ വലിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ എല്ലാ കൃപകളും നൽകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ അത്ഭുതകരമായി ദൈവം നമ്മളെ താങ്ങി നടത്തുന്നു. ലോകത്തിന്റെ ചുവരെഴുത്തുകളിൽ പലപ്പോഴും കണ്ണുകൾ ഓടിക്കുമ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും, അത് സംഘമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ലോകം അനുഭവിക്കുന്ന ദുരിതങ്ങളും നൊമ്പരങ്ങളും ഒക്കെ അനവധിയാണ്. ഒരുപക്ഷെ ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവാനും സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കാനും ഒക്കെ തന്നിരിക്കുന്ന നിമിഷങ്ങൾ ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവും, അല്ലെങ്കിൽ ഈ നിമിഷങ്ങൾ നമ്മുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, എവിടെയോ ഒരു സഹതാപം തോന്നിയ ദൈവത്തിന്റെ ഒരു കനിവാണെന്നുള്ള ബോധ്യം, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ബോധ്യം സ്നേഹമായി ആരാധനയായി സമർപ്പണമായി നമ്മൾ രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ നിരന്തരം വിളിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു സുസ്ഥിരമായ ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് തിരിച്ചറിയാം. ആ ഒരു വിളിയിൽ, ആ ഒരു വിളിയുടെ പരിധിയിൽ നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാനൊക്കെ ദൈവം തന്ന ആ വലിയ നിമിഷം, ആ ദൈവം തന്ന ദാനമാണെന്നൊരു തിരിച്ചറിവ് എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ. ആ ഒരു തിരിച്ചറിവാണ് എപ്പോഴും ആ ഒരു ഉയരങ്ങളിലെ നോട്ടങ്ങളുടെ പരിധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ടാണ് 33-ാം സങ്കീർത്തന 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരുടെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. സുപ്രധാനമായ വാക്യമാണ്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. യഹോവയുടെ ഭക്തന്മാരായി ജീവിക്കാനും ആ ദയവിൽ പ്രതീക്ഷയും പ്രത്യാശയും വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തപ്പെടാണ് നിരന്തരം ദൈവത്തിന്റെ സസൂക്ഷ്മമായ ശ്രദ്ധ നമ്മളിൽ പതിയുന്നത്. ആ ശ്രദ്ധയാണ് ലോകം നമ്മളെ ഒരുക്കുന്ന കണികളിൽ നിന്നും പാപമരണത്തിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ ലോകം വിട്ടുപോയാലും ആ ദൃഷ്ടി നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. നിരന്തരം ആ ദൈവത്തിന്റെ പൂർണ്ണതയിൽ വളരുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കുന്നത് ആ ഒരു നോട്ടമാണ്. എപ്പോഴും അത് നിലനിൽക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, പരിശുദ്ധമായ നോവിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ സഭ മുഴുവൻ അതിന്റെ വിശുദ്ധിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉയരുമ്പോൾ അത് സഭയുടെ വിശുദ്ധി എന്റെയും കൂടെ വിശുദ്ധിയാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി വ്യക്തിപരമായും സാമൂഹികമായും ആ ഒരു വിശുദ്ധിയിൽ വളരുവാൻ നമുക്കെ തന്നെ ഒരുക്കാം. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും അനുതാപ കീർത്തനങ്ങളും അത് കൂടുതൽ കരുത്തേകുവാൻ ആത്മീയമായി പ്രബലപ്പെടുവാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യണം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അനിൽ ബേബി അച്ഛനാണ്. അച്ഛനെ ഒരുപക്ഷെ പലർക്കും പരിചയമുണ്ടാവത്തില്ല, കുറേ ആളുകൾക്ക് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. കൊട്ടാരക്കര ഭദ്രാസനത്തിൽ വളരെ ജൂനിയറായിട്ടുള്ള ഒരു വൈദികനാണ് അദ്ദേഹം. ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. പ്രത്യേകിച്ച് കൺവെൻഷൻ മേഖലകളിലൊക്കെ അച്ഛന്റെ വ്യക്തിഭദ്ര അദ്ദേഹം പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഹൃദ്യമായ രീതിയിൽ സംസാരിക്കുവാനും ദൈവവചനങ്ങളെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഴമായി പരിവേശിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവന്തപുരാൻ അച്ഛന് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സാലിക്കശർമ്മ പല പ്രാവശ്യം അച്ഛനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അച്ഛന് ലഭ്യമാകാനിടയായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ കശമ തന്നെയാണ് അത് എല്ലാം കണക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്തു തരുന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അനിലച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്തു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, അനുതാപത്തിന്റെ ഗീതം ആലപിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ ധ്യാനിക്കുന്നതാണ്. നമ്മൾ സാധാരണ ദൈവമുമ്പാകെ സമർപ്പിക്കാറുള്ള അനുതാപത്തിന്റെ ഗീതം അപ്രൈമിന്റെ കീർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പാടാം. സച്ചന്തകൾ സദ്വചനങ്ങൾ എന്ന് തുടങ്ങുന്ന ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. പഴയ പുസ്തകത്തിലെ 250-ാമത്തെ പേജ്. സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളെന്നിവയോരോന്നും എപ്പോഴുമുണ്ടായിടും നിർമ്മലചിത്തം നൽകണമേ. ദുർനീതികൾ ദുശ്ചിന്തകളൻ നല്ല മാവാകളെയും എത്രയോ പകലത്താക്കുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ. അൻപുടയോനെ ഇതുപോലുള്ളാശയമെന്നിൽ നീതന്ന പാപമാകുന്നും ചേർച്ച ഞാൻ നേടുകിലേറ്റം തന്ന നാഥ ഇതുപോൽ ബ്രഹ്മലമാ ചിത്തമേനി കരുളിടണമേ. എന്നിൽ സ്ഥിരവും ചോവുമെഴും പ്രോഹായേ പുതുതാക്കെ. തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അനിലച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛൻ.
കേൾക്കാവോ?
കേൾക്കാം അച്ഛാ, പറഞ്ഞോളൂ, നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ.
ഓക്കെ, താങ്ക് യു. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മുഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ കർത്താവിനാൽ അനുഗ്രഹിതരെ, നീതിസുജനായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ സഭ വലിയ നോമ്പിന്റെ കാലയളവിലൂടെ പോകുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പരിവപ്പെടുത്തുവാനുള്ള ഒരവസരമായി ഇതിനെ കണ്ട് ആ വലിയ ബോധ്യങ്ങളിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ക്ഷണിക്കുന്നു. പൂർണ്ണമായും പരിപൂർണമായൊരു സമർപ്പണത്തിലൂടെ ഈ പരിശുദ്ധ നോമ്പ് വിജയകരമായി പൂർത്തീകരിച്ച് ഉത്ഥാനത്തിന്റെ മഹത്വം ദർശിപ്പാന്റെ കോണം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് വലിയൊരു പോരാട്ടത്തിന്റെ കാലഘട്ടമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടുമുള്ള ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് ഓർപ്പിക്കുന്നതല്ല. എന്നാൽ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ നേർക്കാഴ്ചകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് ഇന്ന് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടാണ്. നമ്മുടെ തന്നെ സ്വന്തം രക്തങ്ങളോട്, അതായത് നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സ്നേഹിതരോട്, മിത്രങ്ങളോട്, അയൽക്കാരോടൊക്കെ കലഹിക്കുന്ന ഒരു ചിത്രം ഇന്ന് നമ്മുടെ മുന്നിൽ വല്ലാതെ വേദന ഉളവാക്കുന്ന ഒന്നായി ഇന്ന് പരിണമിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവ് അതിൽ നിന്നും മാറി ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ദൈവകൃപയിലൂടെ ഇതൊക്കെയും പൂർണ്ണമായും ദൈവ സാന്നിധ്യത്തിലൂടെ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയ ദൈവാനുഭവങ്ങളെയൊക്കെ ചേർത്ത് വെക്കുവാൻ തക്കോണം ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നോമ്പെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ചിന്തയിൽ കടന്നു വരിക ഇത് വർജനങ്ങളുടെ കാലഘട്ടമാണ് എന്നുള്ളതാണ്. ചിലതൊക്കെയും വർജിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം വസിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തിന്റെ അനുഭവത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. മത്സ്യമാംസാദികളുടെ വർജനം കടന്നു വരുന്നുണ്ട്. ദുർഭാഷണങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കാൻ മനഃപൂർവമായൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലും വർജനങ്ങളുടെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ വിശാലമായി അതിനെ ശ്രദ്ധിക്കുമ്പോൾ ഇത് വർജനങ്ങളുടെ കാലഘട്ടം മാത്രമല്ല, ഇത് ആർജനങ്ങളുടെ കാലഘട്ടം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ. ചിലതൊക്കെ ആർജിച്ചെടുക്കുവാനുണ്ട്. നഷ്ടപ്പെടുത്തിയ ദൈവാനുഭവങ്ങളെ ആർജിച്ചെടുക്കുവാൻ, ബന്ധങ്ങളിൽ അപശ്രുതികൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ശ്രുതി ചേർക്കുവാൻ, അതിനുവേണ്ട സഹനവും അതിനുവേണ്ടതായ ചില ത്യാഗങ്ങളുമൊക്കെ ആർജിച്ചെടുക്കുവാൻ. ദൈവമായിരിക്കെ ദൈവത്തെ മുറുകെ പിടിക്കാതെ മനുഷ്യവേഷം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മോടൊപ്പമായിരുന്ന തമ്പുരാന്റെ ചില വർജനങ്ങൾ നമ്മെ ആർജിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ഈ കാലഘട്ടം പൂർണമായും പരിശുദ്ധാത്മ നിറവിൽ പൂർത്തീകരിച്ച് ഇത് പരീക്ഷണങ്ങളുടെ വലിയ കാലഘട്ടം കൂടിയാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. പരിശുദ്ധ നോമ്പിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേടുക. കർത്താവിനെ കർത്താവും രക്ഷിതാവുമായ മശിഹ പരീക്ഷിക്കപ്പെട്ടു എങ്കിൽ മണ്ണേരായ നിന്നെപൂഴികളായ നാം എത്രയധികം. പരീക്ഷണങ്ങളില്ലാതെ, പീഡാനുഭവങ്ങളില്ലാതെ ഒരുത്ഥാനത്തിന്റെയും മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുകയുമില്ല. അവണ്ണം നമ്മുടെ ജീവിതത്തെ പരിമപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ കാലഘട്ടം ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമുഖ വാക്കുകൾക്ക് വിരാമം. സന്ധ്യയിൽ ക്ഷമിക്കണം, ഇവിടെ സന്ധ്യ കഴിഞ്ഞു, അവിടുത്തെ സമയം പകൽ സമയമാണെന്നുള്ള ബോധ്യം ഞാൻ മറന്നു. എങ്കിലും ഇന്നേ ദിവസം നമുക്ക് ദൈവതിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ വചനം തിരുവചനത്തിൽ നിന്ന് നമ്മെ പരിവപ്പെടുത്തുവാൻ തക്കവണ്ണം, മനനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്ന വേദഭാഗം 84 സങ്കീർത്തനമാണ്. 84 സങ്കീർത്തനത്തിന്റെ അതിൽ 3 വാക്യങ്ങളിലായി പറയുന്ന ഭാഗ്യാവസ്ഥയെ നമുക്കൊന്ന് കാണുവാൻ തക്കവണ്ണം, പരിശോധിപ്പാൻ തക്കവണ്ണം ഈ സമയം വിനിയോഗിക്കാം. 84 സങ്കീർത്തനം കോരഹ പുത്രന്മാരുടെ ഒരു സങ്കീർത്തന ഭാഗമായിട്ടാണ് വേദപുസ്തകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവെ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ദൈവ സംസർഗത്തിൽ എത്രമാത്രം തൃപ്തനാണെന്നും ദൈവസംസർഗത്തിലേക്ക് ചെല്ലുവാനുള്ള അവന്റെ അഭിവാഞ്ച, അവന്റെ ജീവിതത്തിന്റെ ത്വര, അതിനെ വെളിപ്പെടുത്തുന്നതുമാണ് ഈ വേദഭാഗം. 42 സങ്കീർത്തനവും കോരഹപുത്രന്മാർ രചിച്ച സങ്കീർത്തനമാണ് എന്നാണ് അവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുക. ഈ 2 സങ്കീർത്തന ഭാഗങ്ങളുടെയും ആരംഭം പരിശോധിക്കുമ്പോൾ, ഒന്ന് മൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നുള്ള അഭിവാഞ്ച അവിടെ പറഞ്ഞു വെക്കുന്നു. 2, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദൈവ സംസർഗത്തിലേക്ക് ചേരുവാൻ, അല്ലെങ്കിൽ ആ ദൈവ സംസർഗത്തിൽ നിന്ന് അനുഭവിച്ച നന്മകളുടെ തൃപ്തി, അവന്റെ ജീവിതത്തിൽ അവൻ തുറന്നു കാട്ടുന്നതായാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. വേദപുസ്തകം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രവാചകന്മാരും നബിയന്മാരും ശ്ലീഹന്മാരും ഒക്കെ എന്തിനാണിത് ആലേഖനം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന വലിയ പാഠമാണ്. ജീവിതത്തിൽ അവരനുഭവിച്ച ദൈവാനുഭവം തങ്ങളുടെ തലമുറകളിലൂടെ അതും അവർക്കുടെ ജീവിതത്തിലും സ്വാംശീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിലും ആ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള അനുഭവങ്ങളിലൂടെ അവർ സഞ്ചരിപ്പാൻ തക്കവണ്ണം. ദാവീദ് രാജാവ് ഏറെ സങ്കീർത്തനങ്ങളുടെ രചയിതാവാണ്. അനുഭവിച്ച ദൈവനന്മ, അനുഭവിച്ച ദൈവകൃപ, അത് ഒട്ടും മറച്ചുവെക്കാതെ തുലവും കുറയാതെ അതൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ച വ്യക്തിത്വമാണ്. ഒത്തിരി പുരുഷന്റെ പാതവട്ടല്ലെങ്കിൽ ദൈവമാർഗങ്ങളെ വിട്ടകന്നുപോയ മനുഷ്യനാണ്. വീഴ്ചകൾ അനവധി ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾ ഏറെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും അനുതാപത്തിന്റെ ബോധ്യങ്ങളിലൂടെ രൂപാന്തരം പ്രാപിച്ച അനുഭവമാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആ അനുതാപത്തിലൂടെ ദൈവ സംസർഗത്തിലേക്കുള്ള മടക്കവും ദൈവാനുഭവത്തിന്റെ രുചിയും ജീവിതത്തിൽ കയറിയ മനുഷ്യനാണ് ദാവീദ് എന്നുള്ള തിരിച്ചറിവ്. അത് ഒരിക്കലും മറച്ചു വെക്കുവാൻ അദ്ദേഹം തുനിയുന്നില്ല. ലംഘനം ക്ഷമിച്ചു കിട്ടിയപ്പോൾ, പാപം മറച്ചു കിട്ടിയപ്പോൾ അനുഭവിച്ച നന്മ, അനുഭവിച്ച ഭാഗ്യാവസ്ഥ, ഇതൊക്കെ അദ്ദേഹം പറയുവാനായിട്ട് മടി കാണിക്കുന്നില്ല. അതുപോലെ കോരഹപുത്രന്റെ ജീവിതത്തിൽ, കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച നന്മകൾ, ദൈവ സന്നിധിയിൽ ചെന്നു ചേർന്നപ്പോൾ ദൈവസന്നിധിയിലുള്ള സമർപ്പണങ്ങളിലൂടെ അവർ അനുഭവിച്ച നന്മകളെ പറഞ്ഞു വെക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായും ഈ ഭാഗം അവർ ഉപയോഗിക്കുകയാണ്. ആലങ്കാരികമായ ചില പ്രയോഗങ്ങളിലൂടെ, സങ്കീർത്തന ഭാഗങ്ങളെല്ലാം കവിതകളാണ്, കീർത്തനങ്ങളാണെന്ന് നമുക്കറിയാം. അനേകം കീർത്തനം എന്ന് തന്നെയാണ് വിളിക്കുക. ആലങ്കാരികമായ പ്രയോഗങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ, ചില വാക്യങ്ങളിലൊക്കെ നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാറുമുണ്ട്. ആലങ്കാരികമായ പ്രയോഗങ്ങൾ അതൊക്കെയും ഒന്ന് മനസ്സിലാക്കുകൊണ്ടൊക്കെ സന്ധ്യ നമുക്ക് ഉപകരിക്കട്ടെ. സമയത്തിന്റെ ക്ലിപ്തത മൂലം മുന്നോട്ട് പോവുകയാണ്. ഒന്നാമതായി അവിടെ ഭാഗ്യാവസ്ഥയെ വിവരിച്ചിരിക്കുന്നത് നാലാമത്തെ വാക്യമാണ്. 84 സങ്കീർത്തനം 4 വാക്യം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ദേവാലയത്തിലുള്ള ഒരുവന്റെ വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേവാലയ സംസർഗത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുക. ആലയത്തിന്റെ സംസർഗം, ആലയത്തിലേക്കുള്ള അല്ലെങ്കിൽ ആലയത്തോട് ചേർന്നുള്ള ജീവിത ശൈലി കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വലിയ ദൈവാനുഭവം അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥ. പലപ്പോഴും ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലതൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ ചില പെട്ടെന്നുണ്ടാകുന്ന ചില ലാഭങ്ങളെ ഒക്കെയാണ് നമ്മൾ ചിലപ്പോൾ ഭാഗ്യം എന്ന് വിളിക്കുക. പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നിലച്ചിരിക്കാത്ത നാഴികയിൽ കടന്നു വരുന്ന ഒരു ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ, നിലച്ചിരിക്കാത്ത നാഴികയിൽ കടന്നു വരുന്ന ലാഭങ്ങളെയാണ് പലപ്പോഴും നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുക. എന്നാൽ ഇവിടെ ഭാഗ്യാവസ്ഥ എന്ത് എന്ന് പൂർണമായും ഈ ജീവിതാനുഭവങ്ങളിലൂടെ ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുകയാണ്. നിന്നിൽ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അതിനൊരു റീസൺ ഉണ്ട്. അതിന്റെ റീസൺ ഇതാണ്, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവസ്തുതി മനുഷ്യന്റെ, അവനെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഒരു അവന്റെ ദൗത്യം എന്ന് പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെ നാവുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. 10 കമ്പിയുള്ള കിന്നരം എന്നൊക്കെ മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്. സംസ്കാര ശുശ്രൂഷയിൽ, സംസ്കാര ശുശ്രൂഷയിൽ പറയുന്നുണ്ട് ഈ 10 കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് സഹതാപം തോന്നണമേ എന്നൊക്കെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 10 കമ്പിയുള്ള കിന്നരം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവസ്തുതി ഉയരേണ്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. കാരണം പ്രതിഫലേച്ഛയില്ലാത്ത ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനുമായിരിക്കുക. പ്രതിഫലത്തിയില്ലാത്തതാണ് ദൈവസ്നേഹം. ആ സ്നേഹത്തിൽ നിറയുവാൻ തക്കവണ്ണമാണ് നമ്മൾ വിധേയാകുന്നത്. പിതാക്കന്മാർ പഠിപ്പിക്കുക, ഈ ലോകവാസം വിട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് ചെന്ന് അവിടെ ചെയ്യുക. നമുക്ക് മറ്റു ബോധ്യങ്ങളിൽ നിന്നൊക്കെ മാറി നാം അവിടെ ചെന്ന് മാലാഖമാരോട് ചേർന്ന് സൈന്യങ്ങളുടെ യഹോവേ എന്ന് പരിശുദ്ധൻ 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 എന്ന് അനവരത മനുഷ്യൂതം ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക. അപ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണവും അത് തന്നെയാണ്, ദൈവത്തെ സ്തുതിക്കുക. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ അവൻ ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ നന്മകൾക്കും ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ സുരക്ഷിതത്വങ്ങൾക്കും ജീവിതത്തിൽ നൽകപ്പെടുന്ന എല്ലാ സൗഖ്യങ്ങൾക്കും ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ ദാനങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എപ്പോഴും സ്തുതിക്കുക, എപ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക എന്നൊരു അനുഭവത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. ഈ ആ ഭാഗ്യാവസ്ഥ, മണ്മയമായ ഈ ലോകത്തിലുള്ള ഭാഗ്യാവസ്ഥ എന്നുള്ളതല്ല വിവക്ഷിക്കുക. ദൈവ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യാവസ്ഥ സ്വാംശീകരിക്കപ്പെടുന്നത് ആരാധനയുടെ ഇടങ്ങളിലാണ്, അനവരതമുള്ള സ്തുതികളിലൂടെയാണ്. അതുകൊണ്ട് ആരാധന ശീലമാക്കിയുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തുകൊണ്ട് ആലയത്തിൽ ആരാധിക്കണം? ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സ്രഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം ലോകം മുഴുവനുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആലയം എന്ന് ചോദിച്ചാൽ അവിടെയാണ് കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങളാകുന്ന അച്ചാരം എനക്കായി നൽകപ്പെട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അതിനോടുള്ള സംസർഗം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുക, കൂടി വരുമ്പോഴെല്ലാം ഇപ്പോൾ ഇപ്രകാരം ചെയ്യുക എന്നുള്ള തമ്പുരാന്റെ കൽപ്പനയും ഏർപ്പെടുത്തലുകളും ഒക്കെ പൂർണ്ണമായും വിസ്മരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആലയത്തിൽ വസിക്കുക എന്നുള്ളത് പുതിയ നിയമ ഭാഗം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ കഴിയും. അതുകൊണ്ട് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് ആ ഭാഗ്യം കടന്നു വരിക എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ സംജാതമാകുവാൻ അവന്റെ ആലയത്തിൽ വസിക്കുന്ന അവന്റെ ആലയത്തിന്റെ സംസ്കൃതിയിലായിരിക്കാൻ അവന്റെ ആലയത്തോടുള്ള സംസർഗത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഇട നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, അത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ ലൗകികമായ ജീവിതത്തിൽ ബലം നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുവാൻ മറന്നു പോകുന്ന ജീവിത ശൈലികൾ വലപ്പി നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ പൂർണമായും ഒരു സമർപ്പിത ജീവിത യാത്രയാക്കി മാറ്റുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നു. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളോ ഈ ലോകത്തിന്റെ പ്രമത്തതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമ്മെ മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ബലം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെതായ ഭൗതികമായ വസ്തുക്കളിലോ ഭൗതികമായ സാഹചര്യങ്ങളിലോ ഒക്കെ അർപ്പിക്കുന്നുണ്ട്. എന്തിന്? പലപ്പോഴും ആശ്രയമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ബലമാക്കി വെക്കുന്നത് നമ്മുടെ മക്കളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുകളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തികളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ മഹിമകളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വിദ്യാസമ്പന്നതകളെയാണ്. അങ്ങനെ പലതിനെയും നമ്മൾ ബലം ആക്കി വെക്കുമ്പോൾ ഓർക്കപ്പെടേണ്ടത് ഇതെല്ലാം തന്നിരിക്കുന്നതായ ദാതാവിനെ മറന്നുകൊണ്ടാണ് ദാനങ്ങളെ ദൈവമാക്കുക. ഒരു സംസ്കാരം പലപ്പോഴും നമ്മുടെ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ ആരാധനയുടെ ഒരു സംസ്കൃതി നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദാതാവിനെ മറന്ന് ദാനങ്ങളെ ദൈവമാക്കുന്ന ഒരു സംസ്കാരം എങ്ങനെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം നൽകിത്തിരുന്ന ദൈവത്തെ മറന്നിട്ട് ദാനങ്ങളുടെ പിന്നാലെ അതിനെ ദൈവമാക്കുന്ന അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത ശൈലി. പലപ്പോഴും പല മനുഷ്യരോടും സംസാരിക്കുമ്പോൾ എനിക്ക് പേടിക്കാനായിട്ടൊന്നുമില്ലെന്നും എനിക്ക് ആവോളം ധനമുണ്ടെന്നും എനിക്ക് ആവോളം പ്രശസ്തി ഉണ്ടെന്നും എനിക്ക് ആവോളം ജോലി ഉണ്ടെന്നും എനിക്ക് മതിവരുവോളം ആസ്വദിക്കുവാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഒക്കെ വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ അഹന്തയോടെ പറയുമ്പോൾ ഓർക്കപ്പെടേണ്ടത് ഒരു ചെറിയ മുള്ളുകൊണ്ടാൽ തീരുന്നതേയുള്ളൂ ജീവിതത്തിന്റെ പ്രവർത്തനകൾ. ഈ മോഹങ്ങളും പ്രവർത്തനകളും ഒക്കെ നഷ്ടമാകുവാൻ അല്ലെങ്കിൽ അയ്യം പിടിക്കുന്ന അനുഭവങ്ങളിലേക്ക് നീ മാറിപ്പോകുവാൻ ഒരു ചെറിയ മുള്ളിന് സാധ്യമാകും എന്നുള്ളത് മറന്നുകൊണ്ടാണ് പലപ്പോഴും അഹന്തയോടെ മനുഷ്യനായിരിക്കുക. അപ്പോൾ ബലം ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അവൻ അവന്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മെ വഹിക്കുകയും നമുക്ക് വേണ്ടുന്ന ജീവിതത്തിൽ വേണ്ടുന്നതായ നന്മകളെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ആ പ്രദാനം ചെയ്യുന്ന ദൈവസന്നിധിയിൽ നന്മയോടെ നന്ദിയോടെ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്നാണ് അവിടെ ആ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുക. പെരുവഴികൾ എന്ന് പറയുമ്പോൾ ഈ ഭാഷയിൽ വന്നിട്ടുള്ള ചില വ്യതിയാനങ്ങളുണ്ട്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് പെരുവഴി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വഴി എന്നും അല്ലെങ്കിൽ വലിയ വഴി എന്നും ഒക്കെയാണ് അർത്ഥമാക്കിയിരുന്നത്. ഇന്ന് നീ പെരുവഴിയിൽ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നെഗറ്റീവ് മീനിങ് ആയിട്ടാണ് പറയുക. എന്നാൽ വേദപുസ്തകത്തിന്റെ ആഖ്യാനത്തിൽ പെരുവഴി എന്ന് പറയുന്നത് വിശേഷപ്പെട്ട വഴി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള നന്മയുടെ വഴികളുണ്ട് എന്നർത്ഥം. അടുത്ത ഒരു വാക്യം, ആറാമത്തെ വാക്യം പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കണ്ണുനീർ തായ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് മീനിങ്ങിലേക്ക് വരും. കണ്ണുനീർ എന്ന് പറയുന്നത് വലിയ ഒത്തിരി ധാരാധാരയായി ഒഴുകുന്ന ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ ഒരു നദിയായി തീരുവാനുള്ള ഒരു ഇടമൊന്നും അവിടെയില്ല. അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ പറയുമ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ കണ്ണുനീർ എടുക്കുന്നവരുടെ ഇടയിൽ പോകുമ്പോൾ അതൊരു നദിയായി പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് ജലാശയമായി തീരുന്ന അർത്ഥം കണ്ണുനീർ വർദ്ധിക്കും എന്നുള്ളതല്ലല്ലോ. എന്നാൽ അതെന്താണെന്ന് നമുക്ക് വേദശാസ്ത്രപരമായ പഠനങ്ങളിലൂടെ വേദപണ്ഡിതന്മാർ പറയുന്നത് ബാഘാവൃക്ഷങ്ങൾ കൂടുതലായി വളർന്നു നിൽക്കുന്ന ഒരു താഴ്വരയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുക. കണ്ണുനീർ താഴ്വര എന്നാണ് അതിന് വിളിക്കപ്പെടുക. ബാഘാവൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന, ബാഘാവൃക്ഷങ്ങളുടെ പ്രത്യേകത അവിടെ മരുഭൂമിയിൽ നിന്നടിക്കുന്ന കാറ്റിൽ അതിൽ ഉള്ള ഉണ്ടാകുന്ന ഊഷ്മാവിൽ നിന്നുണ്ടാകുന്ന നീരാവി ഈ വൃക്ഷത്തിന്റെ ഈ ബാഘാവൃക്ഷത്തിന്റെ ഇലകളിൽ കണ്ണുനീർ തുള്ളികൾ പോലെ തുള്ളി തുള്ളിയായി അടിഞ്ഞുകൂടി നിൽക്കുകയും അതുവഴി കടന്നു പോകുന്നവർ അവർക്ക് ദാഹമകറ്റുവാൻ ഈ വെള്ളത്തുള്ളികൾ വടിച്ച് അത് കുടിച്ച് പാനം ചെയ്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ അതിനെ കുറിച്ച് പഠന വിഷയത്തിൽ പറയുക. ഈ കണ്ണുനീർ തുള്ളികൾ പോലെയുള്ള ജലാംശം വടിച്ചു കുടിച്ച് കടന്നു പോകുന്നവർക്ക് ആശ്വാസകരമായി അവിടെ ഒരു ജലാശയം തന്നെ ഒരുക്കി അവർക്ക് സമൃദ്ധി നൽകുന്ന ഒരനുഭവത്തെ കുറിച്ചാണ് ഇവിടെ ഈ ഉപേക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ കണ്ണുനീർ തലവരിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ ശുഷ്കമായ ഈ വിഭവങ്ങളെ അല്ലെങ്കിൽ ഈ ദാഹനീരിനെ ശുഷ്കമായി ഈ ദാഹനീരിനെ ഒരു ജലാശയമാക്കി തീർത്ത് നിനക്ക് സമൃദ്ധമായി നിന്റെ ദാഹം ശമിപ്പിക്കുവാൻ നിന്റെ യാത്രയിൽ നിനക്ക് സന്തോഷം നൽകുവാൻ മതിയായ ഒന്നായി തീരും ഈ കണ്ണുനീർ താഴ്വര. അങ്ങനെ നീട്ട് യാത്രകൾക്ക് ഇങ്ങനെയുള്ളവരുടെ യാത്രകൾക്ക് അവർ സിയോനിലേക്കുള്ള പെരുവഴി ഒരുക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുക. പോട്ടെ, നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരാം. രണ്ട് ചിന്തകൾ പറഞ്ഞു. ഒന്ന്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ പൂർണമായ സമർപ്പണത്തോടെ ആരാധന അർപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ കടന്നു വരുന്ന അവന് സന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടെ കടന്നു വരുന്നു. നമ്മുടെ ബോധങ്ങളും ചിന്തകളും വിചാരങ്ങളും ഒക്കെ തമ്പുരാന്റെ സന്നദ്ധിയിലായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ കുർബാനയിൽ കേൾക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മളുടെ ബോധവിചാരങ്ങളൊക്കെ എവിടെയൊക്കെയോ സഞ്ചരിച്ച് കടന്നു പോകുന്നതായി ഒന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിമപ്പെടുത്താനുള്ള ഒരു ആഹ്വാനമായി ഈ സങ്കീർത്തന ഭാവത്തെ ഇന്നത്തെ ഈ ധ്യാനത്തെ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ ഈ ലോക സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ബലം അർപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പരമമായ നന്മയ്ക്കാവില്ല. എന്നാൽ ബലം ദൈവസന്നിധിയിൽ പൂർണ്ണമായി അവനിൽ തന്നെ സമർപ്പിക്കുവാനിടയായാൽ അത് നന്മയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പണ്ട് ഉള്ളവർ ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും കുതിക്കരുതെന്നും അത് കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ആസ്വാദ്യകരമായതൊന്നും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുതെന്നും പറയുന്നുണ്ട്. കാരണം ചെറിയൊരു കാറ്റത്തിന് മേലടിക്കുമ്പോൾ അത് പൊഴിഞ്ഞു പോകും, ഋതുഭേദങ്ങൾ കടന്നു വരുമ്പോൾ അത് നശിച്ചു പോകും. അതുകൊണ്ട് മാറ്റമില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ പരിശുദ്ധ നോമ്പ് ഒരു മടങ്ങിവരവിന്റേതാകട്ടെ. ഈ പരിശുദ്ധ നോമ്പ് ചില ആസ്വാദനം ഈ ലോകത്തിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന് ദൈവാനുഭവങ്ങളുടെ ആ സ്വാധീനങ്ങളൊക്കെ ഉള്ള ഒരു കടന്നുവരവാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ 84-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഈ വേദഭാഗത്തിലുള്ള 3 ഭാഗ്യാവസ്ഥകൾ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. അവസാനത്തെ വേദഭാഗം 12-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി എന്ന് നാം പാടുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയം അതെന്നാണ് എനിക്ക് അഭയം എന്ന് നാം പാട്ടുകാരനോടൊപ്പം പാടുന്നുണ്ട്. പക്ഷേ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധന വിഷയമാണ്. മനുഷ്യനിൽ ആശ്രയം അതിന് വേണ്ട. ഈ മനുഷ്യനിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ സകല സംസ്കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിലൊന്നും ആശ്രയം വെക്കുക എന്നുള്ളത് മറന്നു കളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് മനുഷ്യനോട് പൂർണ്ണമായും സമർപ്പണത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള സംസർഗങ്ങളിൽ ദൈവാനുഭവങ്ങളെ സമ്മാനിക്കുവാനുള്ള ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുക എന്നുള്ളതാണ് തമ്പുരാന്റെ കൽപ്പന. ഈ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ജീവിതം തന്നെ ഒരു പ്രസംഗമാകണം, നിന്റെ ജീവിതം തന്നെ ഒരു പ്രബോധനമാകണം. നീ വലിയ പ്രസംഗം നടത്തുക എന്നുള്ളതിൽ അതിന്റെ അർത്ഥമില്ല. നിന്റെ ജീവിതം ഒരാൾക്ക് മാതൃകയാക്കുവാനുള്ള ഒരു ബോധ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നിന്റെ ഇടപെടലുകൾ, നിന്റെ സാമീപ്യം, നീ പങ്കുവയ്ക്കുന്ന ജീവിതാനുഭവങ്ങൾ, അതിലൊക്കെ ക്രിസ്തു ഉണ്ടായാൽ ഒരുവനെ കൂടി ആദായപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകും. നിന്റെ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളിൽ ക്രിസ്തു ഉണ്ടായാൽ ഒരുവനെ കൂടി ആദായപ്പെടുത്തുവാൻ നിനക്കിടയാകും. നീ ആശ്രയിക്കുന്നത് ഈ ലോകത്തിലല്ല, നീ ആശ്രയിക്കുന്നത് ദൈവത്തിലാണെന്നുള്ള പൂർണ്ണബോധ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ. അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണിച്ച് ജീവിക്കുക എന്നുള്ളതിനപ്പുറമായി ജീവിച്ച് കാണിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ച് ജീവിക്കുന്നൊരു അനുഭവത്തിലാണെന്ന് ഇന്ന് പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഈ കാണിച്ച് ജീവിക്കുന്നതിൽ നിന്ന് മാറി ജീവിച്ച് കാണിക്കുന്ന അനുഭവം, എന്റെ ക്രിസ്തുവിലാണ് ഞാൻ ജീവിക്കുക, ഞാൻ പുതിയ സൃഷ്ടിയാകുന്നു, ആ ബോധ്യങ്ങളിലൂടെ സഞ്ചരിപ്പാൻ തക്കണമെന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവാശ്രയമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുക. ദൈവാശ്രയം ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് നിരാശയുടെ അനുഭവം കടന്നു പോകും. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, ഈ ലോകപരമായി നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിലാണ് എന്റെ ആശ്രയമെങ്കിൽ പൂർണമായും തിരിച്ചറിയാം, നഷ്ടബോധങ്ങളിൽ നിന്ന് പൂർണമായും ഒരു മോചനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുവഴിയായി ജീവിതത്തിൽ സമാധാനത്തോടെ ഉറങ്ങുവാനുള്ള ഒരവസരം ഉണ്ടാവും. നാലാം സങ്കീർത്തനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അത് ദൈവാശ്രയത്തിൽ നിന്ന് ഉയർന്നു വന്ന വിശ്വാസത്തിന്റെ തീവ്രമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. വിശ്വാസത്തിൽ നിന്ന്, ദൈവാശ്രയത്തിൽ നിന്ന് ഉണ്ടായ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പൂർണ്ണമായ പരമമായ ഒരു സ്റ്റേറ്റ്മെന്റാണത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അതിന്റെ കാരണമുണ്ട്, നീ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. കാരണം ഈ ലോകത്തിൽ ഈ ഉള്ള കാര്യങ്ങളിൽ ആശ്രയം വെച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും നമ്മിൽ നിന്ന് അകന്നു പോകാം. അതുകൊണ്ട് തന്നെ അവിടെ ദൈവദിത്തതയുടെ ഇടങ്ങളിൽ ദൈവം നമുക്ക് പരമമായ നന്മയ്ക്കായി കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നവയിൽ ആശ്രയം വയ്ക്കുമ്പോൾ അത് തീർച്ചയായും അത് കള്ളൻ കെടുക്കാത്ത, ചിതലരിക്കാത്ത, പുഴുവരിക്കാത്ത ഇടങ്ങളിലുള്ള നമ്മുടെ നിത്യമായ സമ്പത്തായി അത് പരിണമിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ കോരഹപുത്രൻ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ആസ്വാദനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നിന്റെ തിരുനിവാസം എത്ര മനോഹരമാണ്. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. സമ്പത്തും മഹിമകളും കുടുംബ മഹിമകളും പണവും ഒന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി മാറാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ധനവാന മനുഷ്യൻ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ധനം ഉള്ള മനുഷ്യൻ പാപിയാണ് എന്നൊരു വിവക്ഷ എങ്ങുമില്ല. ഭാഗ്യസ്മരണാർഹനായ സാധ്യതീ പറയുമായിരുന്നു, പരോപകാരപ്രദമല്ലാത്ത ധനം പാപം, ഒരുവൻ ഉപകരിക്കാത്ത ധനം അത് പാപമാണ്. ഒരിക്കലും ധനവാന്മാരെല്ലാം പാപികളാണെന്നുള്ളൊരു ചിന്തയൊന്നും അവിടെ വെച്ച് പുലർത്തുന്നില്ല. പരോപകാരപ്രദമല്ലാത്ത ധനം പാപമാണ് എന്ന് പറഞ്ഞാൽ പരോപകാരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പലരെ ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. പരൻ എന്ന് പറഞ്ഞാൽ അപരനാകാം, നാനാർത്ഥ പ്രയോഗങ്ങളിൽ അത് പറയുക, ഈശ്വരൻ എന്നർത്ഥത്തിൽ പരൻ എന്ന വാക്കുപയോഗിക്കുന്നുണ്ട്. കർത്താവിന്റെ കൽപ്പന കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക, എളിയവരിൽ ഒരുവർ ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ. അങ്ങനെ ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. ഈ പരിശുദ്ധ നോമ്പ് വർജനങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും കൂടുതൽ അതിലുപരിയായി ഇത് ആർജനങ്ങളോട് കൂടി കാലഘട്ടമാണെന്ന് തിരിച്ചറിവിലൂടെ ദൈവാത്മാവിൽ പൂർണ്ണമായും ബലപ്പെട്ടുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നന്മകൾ ആർജിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതിന്റെ ക്രമീകരണങ്ങൾ നൽകിയ സാലിക്കുച്ചമ്മയോടും ഇതിൽ സംബന്ധികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും എവരെയും വഴി നടത്തട്ടെ. ആമീൻ.
അമ്മയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിത വിശ്വാസികളെ, പ്രിയപ്പെട്ട അനിൽ ബേബി അച്ഛന്റെ അത്യധികം സുന്ദരവും മലയാള ഭാഷയുടെ നല്ല പദങ്ങളെ ചേർത്ത് വെച്ചും വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഇന്നത്തെ ബുധനാഴ്ച, പ്രത്യേകിച്ച് നോമ്പുകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ച, ഏറ്റവും അനുഗ്രഹീതമാക്കിയതിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദേവാലയമാണ് ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയം. ആ ദേവാലയത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അന്നേരം ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയം ഭംഗിയായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിക്കാൻ ഏറെ സഹായിച്ച ഒരു സ്നേഹിതൻ കൂടിയാണ് പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛന്റെ ഇന്നത്തെ പ്രഭാഷണം ഹൃദ്യമായിരുന്നു എന്നൊരിക്കൽ കൂടി ഓന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഹൃദയഭാഗത്തിരിക്കുന്ന വേദഭാഗമാണ് സങ്കീർത്തനം. ഒരു മനുഷ്യന്റെ ഹൃദയം എപ്രകാരം ഇരിക്കുന്നോ അതുപോലെ വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്ത് ഹൃദയത്തോട് നമുക്ക് വേണമെങ്കിൽ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 150 സങ്കീർത്തനത്തിന്റെയും പശ്ചാത്തലമൊക്കെ നമുക്ക് ഏകദേശം അറിയാം. കാരണം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നതും വായിച്ചാൽ പെട്ടെന്ന് തീരുന്നതും വായിച്ചാൽ പെട്ടെന്ന് ഹൃദ്യമായി മനസ്സിലാക്കാൻ മറ്റൊരു വ്യാഖ്യാനമില്ലാതെ നമുക്ക് ഉപയോഗപ്രദമാകുന്നതുമായ വേദപുസ്തകത്തിലൊരു ഭാഗം യഥാർത്ഥത്തിൽ സങ്കീർത്തനം തന്നെയാണ്. അതിൽ 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനം വായിക്കുമെങ്കിൽ അതിന്റെ പൊതുപ്രമേയം മനുഷ്യന്റെ സ്ഥിതി, അനുഗ്രഹീത നില, പതനം, ഉദ്ധാരണം ഇവയൊക്കെ ഗാനരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങളെങ്കിൽ 42 മുതൽ 72 വരെ ഇസ്രായേൽ ജനത്തിന്റെ ദൈവത്തോടുള്ള ബന്ധം കൃത്യമായി വെളിപ്പെടുത്തുവാൻ ഈ വേദഭാഗം ശക്തമായി നമ്മളെ സഹായിക്കാറുണ്ട്. വീണ്ടും 3-ാം പുസ്തകം, 5 പുസ്തകങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ, 3-ാം പുസ്തകം സങ്കീർത്തനം 73 മുതൽ 89 വരെ, അതിൽ പ്രധാനമായിട്ട് 89 വരെ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് ദേവാലയം അഥവാ വിശുദ്ധ മന്ദിരം എന്നൊരാശയമാണ്. സങ്കീർത്തനം 90 മുതൽ 106 വരെ ഭൂമിയും അതിന് ലഭിക്കേണ്ടതിന് ലഭിക്കുന്നതുമായ അനുഗ്രഹങ്ങളെയും പറ്റി പാടുന്നത് വിശിഷ്ട ഗാനങ്ങളാണ് അതിലെ പ്രതിപാദ്യം. ഏറ്റവും ഒടുവിൽ ദൈവവചനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും അതൊരുവന്റെ മനുഷ്യജീവിതത്തിൽ എപ്രകാരം സ്വാധീനിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് 107 മുതൽ 150 വരെയുള്ള സങ്കീർത്തനം. അതിൽ 3-ാം പുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു വേദഭാഗമാണ് പ്രിയപ്പെട്ട അനിലക്ഷൻ നമ്മളോട് സംസാരിച്ചത്. 23 മുതൽ 89 വരെയുള്ളതിൽ 84-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ പൊതുവെ പറയുന്നത് സാം ഓഫ് പിൽഗ്രിമേജ് ബൈ കോരഹൈസ് കോരഹപുത്രന്മാർ എഴുതിയ തീർത്ഥാടനം പോലെയുള്ള ഒരു തീർത്ഥം പോലെയുള്ള ഒരു വേദഭാഗമായിട്ടാണ് 84 സങ്കീർത്തനത്തെ കൃത്യമായി വിവരിക്കുന്നത്. ഈ വേദഭാഗത്തിൽ ഒരു വലിയ പ്രതീക്ഷ മനുഷ്യന്റെ മനസ്സിലേക്ക് വരച്ചെടുക്കുവാൻ ഒരു സംഗീതത്തിന്റെ ശോഭയോടുകൂടി ഈ വേദഭാഗം ആരംഭിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അതിൽ ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ അനുദേശിച്ച് നമുക്കായി ഇന്ന് പകർന്നു നൽകി. ഇത് മൂന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തകളിൽ എത്ര പേർക്ക് അത് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, തലമുറകൾക്ക് മുമ്പ് പുറകോട്ടുള്ള മനുഷ്യർ ദേവാലയത്തെ കണ്ടിരുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ട, ഒരു എനർജി റിസോഴ്സ്. അവർ വിത്ത് വിതയ്ക്കുന്നതും അവർ കൊയ്യുവാൻ ഇറങ്ങുന്നതും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പങ്കുവെക്കുന്നതുമൊക്കെ ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ആശയം ഒരു ദേശത്തിന്റെ ഒരു വലിയ ആഘോഷമായിട്ട് മാറുന്നതും നാനാജാതി മതസ്ഥരുമൊക്കെ ആ ദേവാലയത്തെ ഒരു ശക്തി കേന്ദ്രമായിട്ട് കണ്ടത്. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം ദേവാലയത്തെക്കാൾ നമ്മൾ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളും വേണമെങ്കിൽ മറ്റ് മതസ്ഥാപകർ സ്ഥാപിച്ചിരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ പോലും ആവശ്യമെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ചിന്തിച്ചാൽ അതും വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു ഒരു ജനറൽ പിക്ചറിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോൾ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ജനിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നതോ ആയ ദേവാലയത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദേവാലയത്തെ ഇപ്രകാരം ഒരു മാനസിക പക്വതയോടുകൂടി സങ്കല്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുവാനും, അവിടെ കടന്നു വരുന്ന വ്യക്തികളെ അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നുള്ള ബോധ്യത്തിൽ അവരെ കരുതുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം മുഖാന്തരമാകും എന്ന് ഞാൻ പ്രത്യേകം പ്രത്യാശിക്കുകയാണ്. വളരെ നല്ല മലയാള ഭാഷയിൽ പ്രാവീണ്യം പ്രാഗൽഭ്യമുള്ള വ്യക്തിത്വമാണ്. കൺവെൻഷൻ വചന ശുശ്രൂഷകളിൽ അച്ഛൻ ധാരാളമായി കാര്യങ്ങൾ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ ശുശ്രൂഷയും ഇന്ന് കേട്ട എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമാണ് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. തുടർന്നും അച്ഛന്റെ ശുശ്രൂഷകളെ ഇപ്രകാരം ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും ഈ നോമ്പുകാലം കൃപയോടുകൂടി പൂർത്തീകരിപ്പാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പേരുകൾ വായിക്കുന്നു. പ്രിയപ്പെട്ട ഐസക്കച്ചൻ തന്നെ പ്രാർത്ഥന നടത്തുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് സാറാമ, ഒരു സുനിൽ, ലൊറൈൻ, ലീലാമ ജോൺ, അജി ഡാനിയൽ, എൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ടൈറ്റസ്, ഏലിയാമ, ജിജിമോൾ പൗലോസ്, ഒരു ബിജു, റേനു, ജോർജി ജോർജ്, ഷാജി, ജോസ് അടു, ജോൺ, ജൊഹാൻ, ബേബിക്കുട്ടി, സൂസി, ജേക്കബ്, ഗ്രേസി, പോൾ ഫിലിപ്പ്, തോമസ്, സജി ആൻഡ് റൊഹാൻ, ലളിത, സാറാമ, ആലിസ് ജോസഫ്, ജിമ്മി, ജോയൽ, ജോയൽ മാത്യു, ലിസി എബ്രഹാം, ഫാൻസി, മോളി, സേറ, ടോബി, പിന്നെ കുറെ ആളുകളൊക്കെ അതിശക്തമായിട്ട് ഫീവറായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നമുക്ക് ഓർക്കാനുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഉരുവിട്ടതായ ഒരു ജ്ഞാന സങ്കീർത്തനം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കേൾപ്പിച്ചു തരുവാൻ വലിയവനായ ദൈവം കരുണ ചെയ്യുകയും ഞങ്ങളെ അതിനുവേണ്ടി ഒത്തുകൂടുവാൻ തക്കവണ്ണം ആരോഗ്യത്തോടും കൃപയോടും ഞങ്ങളെ സംഘടിപ്പിച്ചതിനായും ദൈവമഹമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനത്തിന്റെ പൊരുളുകളെ ഞങ്ങൾക്ക് ഹൃദ്യമായി കേൾപ്പിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയ പ്രിയ വൈദിക ശ്രേഷ്ഠനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ശുശ്രൂഷകളെയും അവിടുത്തെ കരുണയിൽ ഏൽപ്പിക്കുന്നു. ഈ നോമ്പുകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധേയമായി ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ തടസ്സമോ ഒന്നും കൂടാതെ അത് പൂർത്തീകരിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനാംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഇടവകകളെയും ദേശങ്ങളെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനായ കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ചതും വിവിധ വ്യക്തികളുടെ മനസ്സിൽ ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഹൃദയത്തോട് സമ്മേളിപ്പിക്കുന്നതുമായ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതുമായി ബന്ധപ്പെട്ട് അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ നൽകുന്ന ത്യാഗത്തെ, അവർക്കു വേണ്ടി ഇടതടതില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം ഓർക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനവും സേവനവും പ്രാർത്ഥനയും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ മനസ്സിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, നോമ്പുകാലത്ത് ഞങ്ങൾ ഓരോ ഞായറാഴ്ചകളിലും കേൾക്കുന്നത് സൗഖ്യദാനത്തിന്റെ ശുശ്രൂഷകളുടെ പൊരുളുകളാണല്ലോ. ആ പൊരുളുകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാവലയത്തിൽ ഞങ്ങൾ സമർപ്പിച്ചതായ എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കരുണ കാണിക്കുകയും അവരോട് സഹാനുഭൂതിയും അവരോട് മനസ്സലിവും കാണിക്കണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. രോഗം ഈ ലോകത്തിന്റെ ഭാഗമാണെങ്കിലും ജീവിതത്തിന്റെ ഒരവസ്ഥയാണെങ്കിലും കർത്താവെ, അത് വന്ന് അതിനെ അതിജീവിക്കുവാൻ ദൈവകൃപ ലഭിക്കുമ്പോൾ മാത്രമാണല്ലോ ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സഹായിക്കുന്നത്. അതിൽ പരിപൂർണമായ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ മക്കളെയെല്ലാം പ്രത്യേകമായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും വൈദികരെയും ശമാശന്മാരെയും എല്ലാം ദൈവസന്നിധിയിൽ പ്രത്യേകം സന്തോഷത്തോടെ ഓർക്കുകയും അവരുടെ ശുശ്രൂഷകളെ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം അവർക്ക് കരുണയും കൃപയും സ്നേഹത്തിന്റെ സന്തോഷം അവർക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ദേശത്തിലെ വിവിധ സഭകളെയും വിവിധ ഇടവകകളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ അനുഗ്രഹീതമായി ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം ഈ ദേശത്തേക്ക് കൊണ്ടുവന്നവരെയും അവരുടെ തലമുറകളെയും വിവിധ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർ, വിവാഹ ജീവിതത്തിന് വേണ്ടി മക്കളെ ഒരുക്കുന്നവർ, പഠനത്തിന് വേണ്ടി മക്കളെ തയ്യാറെടുപ്പിക്കുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കുന്നവർ, ജോലിക്ക് വേണ്ടി പ്രത്യേകം ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിന്റെ മധ്യത്തിലേക്ക് പോകുമ്പോഴും അലോസരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരെ, കർത്താവെ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തെ ഭയന്ന് ജീവിക്കുന്നവർ, മരണത്തെ കാത്ത് കിടക്കുന്നവർ, ഇങ്ങനെ ധാരാളം പേർ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നവരല്ലോ. അതിന്റെ ബലിപീഠത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകളെ പൂർണ്ണ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ജനങ്ങളെ പ്രാപ്തരാക്കണമേ. നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ നടക്കുന്ന ഭദ്രാസന തലത്തിലുള്ള അസംബ്ലിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. യാത്രയിൽ ഇപ്പോൾ ആയിരിക്കുന്ന തിരുമേനിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹപൂർവ്വം യാത്ര ചെയ്ത് സുരക്ഷിതമായി എത്തിച്ചേരുവാൻ ഇടയാക്കണമേ. വരുന്ന ആഴ്ചകളിലും ഞങ്ങൾക്ക് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആരോഗ്യവും കൃപയും ബലവും നൽകണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. ബാറക്കുമോർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസോ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് രോഗികളായി ദൈവസന്നദ്ധിയിൽ പേര് സമർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന ആളുകളുടെ മേലും, പ്രത്യേകിച്ച് ദൈവവചനം ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട അച്ഛന്റെ മേലും, അല്പാധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഇന്നിപ്പോഴേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഐസക്കച്ചൻ പറഞ്ഞതുപോലെ വളരെ അനുഗ്രഹീതമായി ഒരു ധ്യാനം നേർന്ന് നൽകിയ പ്രിയപ്പെട്ട അനിൽ ബേബിയച്ചനോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇനിയും അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വന്നിയ വാമനച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, കുറച്ചു നാളിന് ശേഷം വീണ്ടും പ്രിയപ്പെട്ട ഐസക്കച്ചന്റെ ശബ്ദം കേൾക്കാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിള് വായിച്ച മറിയാമ്മ ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഫോൺ കണക്ട് ചെയ്തത് സാലിക്കുച്ചമ്മയാണ് നാട്ടിൽ നിന്ന്. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള സ്നേഹവും സമയത്ത് അറിയിക്കുന്നു. ദൈവം അനേവരെയും അനുഗ്രഹിക്കട്ടെ. ഐസക്കച്ചൻ ഉറപ്പിച്ചതുപോലെ ഭദ്രാസനത്തിന്റെ അസംബ്ലി മീറ്റിംഗ് നാളെ മറ്റന്നാൾ രണ്ടു ദിവസമായിട്ട് നമ്മുടെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അരമനെ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാം അനുഗ്രഹമാകുവാനും അത് ഭദ്രാസനത്തിന്റെ കെട്ടുടർപ്പിന് കൂടുതൽ ഉപയുക്തമാകുവാനും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നോമ്പ് ഈ സമയത്ത് ആശംസിക്കുന്നു. ദൈവം പാഠത്തിനെ ഗ്രഹിക്കുമാറാകട്ടെ.